Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
யோ வை பூமாத் சுகம் நாத்தே சுகமஸ்தி பூமேவ சுகம் பூமாத்யோ விஜிஜ்ஞாஸதவீதி பூமானம் பூமோ விஜிஜ்ஞாஸா இதி யத்ர நான்யத் பஸ்யதி நான்யத் ஸ்ருணோதி நான்யத் விஜானாதி ஸ பூமா அத யத்ர நான்யத் பஸ்யதி ശൃണോതി നിർജാനാതി തദൽപം യോ വൈ ഭൂമ തദമൃതം അധയദൽപം തന്മർത്യം സ ഭവ കസ്മിൻ പ്രതിഷ്ഠിതൈതി ശ്രീമഹിമ്നി വിദിവാന മഹിമ്നീതി തത്വമസിത്യേകത്വോപദേശാത് അധികരണ അധികർത്തവ്യ ഭേദ അനുപത്തേ. ഇവിടെ എത്ര നാന്യത് പശ്യതി നാന്യശ്രണോപി നാന്യത് വിജാനാതി സ ഭൂമ എന്ന് പറയും. ഭൂമ തസുഖം, ഭൂമാണ് സുഖം. കാരണം നാരദൻ ആവശ്യപ്പെടുന്നത് ദുഃഖനിവൃത്തിയാണ്, ദുഃഖത്തിൽ ശോകസ്യ പാരം എന്നാണ്, ദുഃഖത്തിന്റെ മറുകര. ദുഃഖത്തിന്റെ മറുകര എന്ന് പറയുമ്പോൾ സുഖമാണല്ലോ പ്രതീക്ഷിക്കുന്നത്. ദുഃഖമില്ലെങ്കിൽ അവിടെ സുഖം. സുഖത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാ പറയുന്നത് എന്നെ ദുഃഖത്തിന്റെ മറുകരയിൽ എത്തിക്കണം. അപ്പൊ എന്താ സുഖം? അത് പറയുന്നു ഭൂമാത്ത സുഖം. സുഖം ഭൂമാവാണോ ആണ് ഭൂമൈവ സുഖം എന്ന് പറഞ്ഞു. അത് എനിക്ക് സുഖം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജീവന്മാരെല്ലാം അനുഭവിക്കുന്ന സുഖം അതായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു അല്ല ഭൂമൈവ സുഖം, ഭൂമമാണ് സുഖം എന്ന് പറഞ്ഞു. ഭൂമാരൂപത്തിലുള്ള സുഖം ചോദിക്കുന്നു. എന്തായി ഭൂമ? ഭൂമാനം ഭഗവോ വിജിജ്ഞാസ. ഭൂമ അതെങ്ങനെ അറിയും? എനിക്ക് അതാണ് അറിയാൻ താല്പര്യം. സുഖരൂപത്തിലുള്ള ഭൂമ അതിന് പറഞ്ഞു എത്ര നാണ്യ പശ്യതി നാണ്യശ്രണോതി എന്ന് പറഞ്ഞു. എത്ര എന്ന് പറയുന്നു, എത്ര നീങ്ങുന്ന ഏതൊരു സ്ഥാനത്ത് അല്ലെങ്കിൽ ഏതൊരു അവസ്ഥയിൽ. എത്ര എന്ന് പറഞ്ഞാൽ എവിടെ, ഏത് കാലത്ത് അല്ലെങ്കിൽ ഏത് ദേശത്ത്. കാലദേശങ്ങൾക്കാണെങ്കിൽ എത്ര ഉപയോഗിക്കുന്നു. അങ്ങനെ ഏതൊരു കാലത്തോ ഒരു ദേശത്തുള്ളതിനെ കുറിച്ചാണോ എത്ര നാന്യത് പശ്യതി നാന്യത് ശൃണോതി നാന്യത് വിജാനാതി എന്നാണ് പറഞ്ഞത്. എവിടെയാണോ ഒന്നിനെ കാണുന്നില്ല, ഒന്നിനെ കേൾക്കുന്നില്ല, ഒന്നും അറിയുന്നില്ല, അങ്ങനെ അതാണോ ഭൂമാവ്. അതിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ആ എത്ര ശബ്ദം ഉപയോഗിച്ചുകൊണ്ടാണ് അതിന് പറഞ്ഞു. എന്താണ് ദൃശ്യദേഹി ലോകെ എത്ര ശൂന്യഗ്രഹ എന്ന പശ്യതി തിക്തേ സ്തംഭാതി നാം ആത്മാനം ച. എത്ര മറ്റൊന്നിനെയും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഉദാഹരണം പറയുന്ന ഒരു വീടിൽ തന്നെ അവിടെ ചെന്നുമ്പോൾ ശൂന്യമായ വീട്. എത്ര അവിടെ മറ്റൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെന്നാണ് ഉറപ്പം. എവിടെയാണോ ഒന്നിനെയും കാണാത്തത്, കേൾക്കാത്തത്, സംസാരിക്കാത്തത് എന്നെല്ലാം പറഞ്ഞാൽ ഏതോ ഒന്നിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഒരു ദേശത്തോ അല്ലെങ്കിൽ ഒരു കാലത്തോ അല്ലെങ്കിൽ ഒരു അവസ്ഥയിലോ പറയുന്ന അതൊന്നുമല്ല. ഇവിടെ എന്താണോ എത്ര നാണ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വമസീത്യേകത്വ ഉപദേശ അധികരണ അധികർത്തവ്യ ഭേദാനുപത്തെ അങ്ങനെ സംശയിക്കരുത്. ഒരവസ്ഥയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്തോ ദേശത്തോ അല്ല, അങ്ങനെ ഒരു ഭേദമില്ലാത്തടം. അധികരണം അധികർത്തവ്യം അങ്ങനെ ഒരു ഭേദമില്ലാത്ത സ്ഥലം. മേശ അധികരണമാണ്, അവിടെ അധികർത്തവ്യമാണ് പുസ്തകം. ഇവിടെ അങ്ങനെ ഒരു ഭേദമുണ്ട്. വീട് അധികരണം, അവിടെ ഇരിക്കുന്ന വസ്തുക്കളെല്ലാം അധികർത്തവ്യം. അത്തരത്തിലൊരു ഭേദം ഇവിടെയില്ല. ഏതെങ്കിലും ഒരു ദേശം, ഒരു കാലം, ഒരവസ്ഥ അങ്ങനെയൊന്നുമില്ല. ഭൂമ എന്ന് പറയുന്ന സുഖസ്വരൂപം തന്നെ സച്ചിദാനന്ദം, അതാണ് ഭൂമ. അതിനു മുമ്പ് പറഞ്ഞു എന്താണ് ഏകത്വ ഉപദേശ തത്വമസി എന്ന് ഏകമായി ഉപദേശിച്ചിരിക്കുന്നതാണ്. അതേകമാണ്. തഥാ സദേകമേവ അദ്വിതീയം സത്യം ഇതി ഷഷ്ടി നിർദ്ധാരിതത്വം. അതുപോലെ തന്നെ ആറാധ്യായത്തിൽ ഇത് നിർണയിച്ചതാണ് ഏകമേവ അദ്വിതീയം. അപ്പൊ അവിടെ എന്തിനാണോ തത്വമസി എന്ന് പറഞ്ഞത്, മുമ്പ് ഏതിനാണോ ഏകമേവ അദ്വിതീയം എന്ന് പറഞ്ഞത്, അതിനാണ് ഇവിടെ ഭൂമ സുഖം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആ തത്വത്തെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് സുഖം എന്നാണ് പറയുന്നത്. അല്ലാതെ നീ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരവസ്ഥ അല്ല, അല്ലെങ്കിൽ നമ്മളിനി അനുഭവിക്കേണ്ട ഒരവസ്ഥ അതിനെ കേവല തത്വത്തെ നിർദ്ദേശിക്കുകയാണ്. അവിടെ എന്താണോ സദേകമേവ അദ്വിതീയം എന്ന് നിർണയിച്ച അതേ നമ്മുടെ ഭൂമ എന്ന് പറയുന്നത്. ഇവിടെ കൂടുതലായി പറയുന്നത് എന്താണോ അസുഖമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? നാരദൻ പറയുന്നു എനിക്ക് ദുഃഖം വേണ്ട. അപ്പൊ അതിനിങ്ങനെ തത്വമായിട്ട് എന്തുകൊണ്ട് പറയുന്നു? ആ ദുഃഖമില്ലാത്ത സുഖം അതെന്തോ നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖമാണോ, അനുഭവിക്കേണ്ട ഒരു സുഖമാണോ? അങ്ങനല്ല. നമ്മൾ അനുഭവിച്ചിട്ടുള്ള സുഖവുമായി താരതമ്യം ചെയ്ത് ഇതുപോലെ ഇതിനേക്കാൾ വലുതായ ഉള്ള ഒരു സുഖമല്ല. തത്വസ്വരൂപമാണ്, പരമാർത്ഥ സ്വരൂപമാണ്. അതൊരു വിഷയസുഖത്തെ അല്ല ഇവിടെ പറയുന്നു. അനുഭവിക്കാമെന്നുള്ളതിൽ വലിയൊരു വിഷയസുഖം, മനസ്സുകൊണ്ട് അനുഭവിക്കാമെന്നുള്ള ഒരു സുഖമല്ല. എന്താണ് അദൃശ്യ അനാത്മി, അദൃശ്യം അല്ല അത്, തത്വസ്വരൂപമാണ് അത്. ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ ദൃശ്യമായ ഒന്നല്ല. സുഖം എന്ന് പറയുമ്പോൾ മനസ്സ് അങ്ങനെ പോകും, അങ്ങനെയല്ല. സന്ദർശി ദുഷ്ടതിരുമ അത് മറ്റു വിഷയങ്ങളെപ്പോലെ നമ്മുടെ മുമ്പ് വന്ന് പ്രത്യക്ഷമാകാൻ നിന്ന് തരുന്ന ഒന്നല്ല, അങ്ങനെ പ്രത്യക്ഷമാക്കാമെന്നുള്ളതൊന്നല്ല. പറയുന്നു ഒരേ വിജ്ഞാതാരം കേന വിജാനിയ, അത് സ്വയം അറിവായി നിന്ന് സകലതിനെയും പ്രകാശിപ്പിക്കുന്നു. അറിവായോ ആനന്ദമായോ സത്തായോ എങ്ങനെ വേണോ പറയാം, അങ്ങനെ നിന്നുകൊണ്ട് അത് അറിവായി നിന്ന് സർവത്തിനെയും പ്രകാശിപ്പിക്കുന്നു. അത് സത്തായി നിന്ന് സർവത്തിനും ഉണ്മയെ കൊടുക്കുന്നു. അത് ആനന്ദമായി നിന്നുകൊണ്ട് സർവത്തെ ആനന്ദിപ്പിക്കുന്നു സർവരെ. അതാണ് അതിന്റെ സ്വരൂപം. കേന വിജാനിയത, അതിനെ എങ്ങനെ അറിയാൻ പറ്റും? അതറിവിന് വിഷയമല്ലല്ലോ. ഇത്യാദിശ്രദ്ധിപ്യം ഈ ശ്രദ്ധയിലെ കൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത്? സ്വാത്മനി ദർശനാദി അനുപത്തി, ഇത് സ്വസ്വരൂപത്തെ കുറിച്ച് പറയുകയാണ്. അവിടെ ദർശനം ശ്രവണം വിജ്ഞാനം ഒന്നും അവിടെ സംഭവിക്കത്തില്ല എന്നാ പറയുന്നു. അതാണ് ഭൂമ, അതാണ് സുഖസ്വരൂപം. അത് വിഷയം അല്ല, സുഖമാകുന്ന ഒരു വിഷയമല്ല, അത് സുഖസ്വരൂപമാണ്. അതിനെ സത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തന്നെ. മൂന്ന് ശബ്ദത്തിന് മൂന്നർത്ഥമില്ല, മൂന്നുകൊണ്ടും ബോധിപ്പിക്കുന്ന ഒന്ന്. എത്രയേത് വിശേഷണം അനർത്ഥകം പ്രാപ്തമിതി ചെയ്തു. പക്ഷെ ഇവിടെ എത്ര അന്യസ്നോതി, എവിടെയാണോ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഏതോ ഒരു പ്രത്യേക അവസ്ഥയിലാണ്. അതാണ് ഭൂമ. ഇത് തെറ്റിദ്ധരിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ എത്ര എന്നുള്ള ശബ്ദം എന്തിനു ഉപയോഗിച്ചു? അത് വെറുതെ ആണെന്ന് ഒരു പ്രത്യേക അവസ്ഥയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എന്തു പറയുന്നു? എത്ര, എവിടെയാണോ സുഖമുള്ളത്, എവിടെയാണോ ദുഃഖമുള്ളത് എന്നെല്ലാം പറയുമ്പോൾ ഒരു പ്രത്യേക അവസ്ഥയെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ കുറിച്ച് പറയും, അല്ലെങ്കിൽ എത്ര ശബ്ദം വ്യർത്ഥമാകും, അനർത്ഥകം പ്രാപ്തിച്ച് അങ്ങനെയല്ല. എത്ര എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവിദ്യാകൃത ഭേദാപേക്ഷത്വ, കാരണം പ്രിയതാം ദ്വൈത ഭാഷയ. തത്വത്തെ വിശദീകരിക്കുമ്പോ ദ്വൈത ഭാഷയിലേ പറയാൻ പറ്റും. അദ്വൈതത്തിന് ഭാഷയുണ്ട്, അദ്വൈതത്തിന് ഭാഷയില്ല. ഭാഷയിലൂടെ ആ ആശയത്തെ വേറൊരാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ദ്വൈത ഭാഷ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു പദം വേണമല്ലോ ആ തത്വത്തെ ചൂണ്ടിക്കാണിക്കുന്ന, അതിനുവേണ്ടി പറഞ്ഞു എത്ര. എന്തുകൊണ്ടത് സ്വീകരിച്ചു? കാരണം ഈ അവിദ്യാകൃത ഭേദാവസ്ഥയിൽ, അതായത് ഈ വ്യവഹാരിക അവസ്ഥയിൽ നമ്മൾ കാര്യങ്ങളെ പറയുകയും മനസ്സിലാക്കുകയും മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥയിൽ ഉപയോഗിക്കുന്ന ഭാഷ ആ തത്വത്തെ പറയാനും ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇവിടുത്തെ എല്ലാ വ്യവഹാരവും ഭേദത്തെ ആശ്രയിച്ചിട്ടാണ്. അതാണെങ്കിലോ അദ്വയമാണ്, അഭേദമാണ്. അപ്പോൾ അഭേദത്തെ കുറിച്ചൊരു വ്യവഹാരം ഭേദത്തെ ആശ്രയിച്ചേ പറ്റും, അതിനെ ആശ്രയിക്കാൻ പറയാൻ പറ്റത്തില്ല. അവിദ്യാകൃത ഭേദാപേക്ഷ. അതുകൊണ്ട് ആ തത്വത്തെ പറയുമ്പോഴും ദ്വൈത ഭാഷ ഉപയോഗിക്കും, കാരണം അദ്വൈതത്തിന് ഭാഷയില്ല. അതുകൊണ്ട് മാത്രം യഥാസദ്ദേക അദ്വിതീയത്വ ബുദ്ധിം പ്രകൃതം അപേക്ഷ സദേകമേവ അദ്വിതീയമിതി സംഖ്യാദ്യനർഹമപ്പിച്ചതേ. അങ്ങനെ പറയുകയാണെങ്കിൽ ഏകം, അദ്വിതീയം എന്നെല്ലാം പറയുന്ന അബദ്ധമാണ്. കാരണം ഏകം എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഈ വ്യവഹാരത്തിൽ. എന്തുകൊണ്ട്? ഇവിടെ ദ്വിത്വമുണ്ട്, ദ്വിത്വമുള്ളതുകൊണ്ട് ആപേക്ഷികമായി നിൽക്കുന്ന ഒന്നാണ് ഏകം എന്ന് പറയുന്നത്. രണ്ടിനെ അപേക്ഷിച്ചേ ഒന്നുള്ളൂ, രണ്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്ന്, ഒന്നേ അധികം ഒന്നല്ലേ രണ്ടാവുന്നു. സംഖ്യകൾ ആപേക്ഷികങ്ങളാണ്, നിരപേക്ഷമല്ല. നിരപേക്ഷമായ ഒരു തത്വത്തെ ആപേക്ഷികമായ സംഖ്യ ഉപയോഗിച്ച് അത് ഒന്നായാലും ശരി, രണ്ടായാലും, മൂന്നായാലും, അത് പറഞ്ഞാലെങ്ങനെ ശരിയാകും? അത് ശരിയല്ലല്ലോ. കാരണം രണ്ടുള്ളിടത്തേ ഒന്നെന്ന് പറയാൻ പറ്റും, രണ്ടില്ലാത്തടത്ത് എങ്ങനെ ഒന്ന് പറയും? അപ്പൊ ഏകം എന്ന് പറഞ്ഞ തെറ്റാണ്. അദ്വിതീയം എന്ന് പറയുന്നത്, ദ്വിതീയം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത്, രണ്ടാമത്തത് അവിടെ ഇല്ല എന്ന് പറയുന്നത്, അങ്ങനെ പറയാൻ പറ്റും? രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത് എന്നെല്ലാം പറയുന്നതും ആപേക്ഷികമാണ്. രണ്ടാമത്തത് ഇല്ല എന്ന് പറയണമെങ്കിൽ അത് ആപേക്ഷികമായ ഒന്നാമത്തതിനെ അപേക്ഷിച്ച് പറയും, രണ്ടാമത്തതല്ല എന്ന് വെച്ചാൽ ഒന്നാമത്തതാണ്. ഇത്തരം സംഖ്യാവ്യവഹാരങ്ങൾ ഇല്ലാത്ത ഒന്നിനെ ഏകം, അദ്വിതീയം എന്നെല്ലാം പറയുന്ന അബദ്ധമാണ്. അത്തരം സാപേക്ഷ നിലയിൽ ഉപയോഗിക്കുന്ന ഈ ശബ്ദങ്ങളൊന്നും ബ്രഹ്മത്തിന് യോജിക്കുന്നതല്ല, ഭൂമിക്ക് യോജിക്കുന്നതല്ല. പക്ഷെ അതിന് പ്രയോഗിക്കാൻ, അവിടെ ഉപയോഗിക്കാൻ ഭാഷകളില്ലാത്തതുകൊണ്ട് ഈ വ്യവഹാരത്തിലെ ഭാഷകൾ ഒന്നും തന്നെ അനുയോജിക്കുന്നല്ലെങ്കിലും അത് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. എന്താണ്? ഇതൊന്നും അല്ല. അല്ലാതെ ബ്രഹ്മം ഏകമാണെന്ന് ഏകത്തിന്റെ വാച്യാർത്ഥമെടുത്ത് ബ്രഹ്മത്തിന് യോജിപ്പിച്ച എങ്ങനെ ശരിയാകും? ബ്രഹ്മം ഏകമാണോ? ഏകം എന്ന് പറഞ്ഞാൽ ഏകസംഖ്യയാണ്. എന്താ ഏകസംഖ്യയോ അല്ലെങ്കിൽ ഏകത്വ സംഖ്യ ഉള്ളതോ ഒന്നാണോ ബ്രഹ്മം? സംഖ്യ എന്ന് പറയുന്നത് മനസ്സിന്റെ കൽപ്പനയാണ്, ആപേക്ഷികമായ മനസ്സിന്റെ കൽപ്പനയാണ്. അദ്വിതീയം, അദ്വൈതം എന്നെല്ലാം പറയുന്നു. അതൊന്നും ഈ ബ്രഹ്മത്തിന് ചേരുന്ന, ഭൂമാവിന് ചേരുന്ന ഇതല്ല, ഈ തത്വത്തിന് യോജിക്കുന്ന ശബ്ദങ്ങളല്ല. എന്നാണ് സത്യ ഏകത്വ അദ്വിതീയ ബുദ്ധിയും. അതുപോലെ തന്നെ സത്യം എന്ന് പറയുന്നു എല്ലാ ശബ്ദങ്ങളും, ജ്ഞാനം, വിജ്ഞാനം, ആനന്ദം തുടങ്ങിയ എല്ലാ ശബ്ദങ്ങളും. എല്ലാ ശബ്ദങ്ങൾക്കും ഇതുപോലെ പരിമിതികളാണ്. ഇതെല്ലാം ആപേക്ഷികമായ വ്യവഹാരത്തിലാണ് ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. പക്ഷെ അത് ഉപയോഗിച്ച് ഇത് പറയാൻ പറ്റും. അനു തഥാ സതി ഏകത്വ അദ്വിതീയത്വ ബുദ്ധിയും പ്രകൃതം അപേക്ഷ പ്രകൃതം എന്ന് വെച്ചാൽ ഈ വ്യവഹാര നിലയിലുള്ള ഇത്ര ഒരു അറിവ് നമുക്കുണ്ട്. ഇതിനപേക്ഷിച്ച് സത് ഏകമേവ അദ്വിതീയമിതി സംഖ്യാദ്യ അനർഹം അവിടെ പറഞ്ഞ് സത് എന്താ ഇതിനെ സത്തെന്ന് പറയുന്നത്? സത്താണ് സത്തെന്ന് പറയുന്ന ഈ വ്യവഹാരത്തിലേ ഉള്ളൂ. ഇവിടെ നമ്മൾ കാണുന്നു ഇത് സത്താണ്, ഞാൻ കാണുന്നു അനുഭവിക്കുന്നു ഈ സത്താണ്, മറ്റേതെല്ലാം നഷ്ടമായി പോയി അസത്തായി, അല്ലെങ്കിൽ കാണുന്നില്ല അനുഭവിക്കുന്നില്ല എന്ന ഈ അനുഭവ തലത്തിലുള്ളതാണ്, ജാഗ്രത അനുഭവ തലത്തിൽ പ്രധാനമായിട്ട്. അതുകൊണ്ടാണ് ഇതിന് സുഷുപ്തിയെ ദൃഷ്ടാന്തമായി പറയുന്നത്. കാരണം ഈ ജാഗ്രത അനുഭവ തലത്തിൽ പറയുന്ന ഒന്നും തന്നെ ഇതിന് ചേരുന്നതല്ല. നാമരൂപങ്ങൾ തന്നെ സർവവും അസംബന്ധമാണെന്ന് പറഞ്ഞിട്ട് ആ നാമങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാ ഇതിനെ പറയുന്നു? പറയുന്ന എന്താണ്? നാമരൂപങ്ങളെല്ലാം വാചാരംഭണം, അത് കേവലം അസംബന്ധമാണ് നിലനിൽക്കുന്ന. അപ്പൊ നിലനിൽക്കാത്ത ഈ നാമം കൊണ്ട് സത്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അത് സത്യമാണെന്നാണോ ധരിക്കേണ്ടത്? ഏകമാണെന്നോ അദ്വിതീയമാണെന്നാണോ ധരിക്കേണ്ടത്? അങ്ങനെയല്ല എന്ന് പറയുന്നു. സത് ഏകമേവ അദ്വിതീയം ഇതി സംഖ്യാദ്യ അനർഹം, ഒരു ശബ്ദത്തിനും യോജിക്കാത്തതാണ്, അങ്ങനെ പറയുന്നു. അതുപോലെ എത്ര എന്നുള്ള ശബ്ദം ഉപയോഗിച്ചാലും അത്രയോ ഒന്നിനെ ചൂണ്ടിക്കാണിക്കുന്നു, അതാണ് സുഖം. നീ കരുതുന്ന ഒന്ന് സുഖമുണ്ട്, നീ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന വലിയ സുഖമുണ്ട്. ആ സുഖം അവിടെ ഇതൊന്നും അവിടെ യോജിക്കത്തില്ല. ഏകമെന്നോ അദ്വിതീയമെന്നോ ഒന്നും അതിനെ പറയാൻ, ശബ്ദങ്ങൾ കൊണ്ടൊന്നും അതിനെ പറയാൻ പറ്റത്തില്ല. സംഖ്യാദ്യ അനർഹം, സംഖ്യാദികൾക്ക് എന്ന് വെച്ചാൽ സംഖ്യാദി ശബ്ദങ്ങൾക്ക് അത് യോഗ്യമായ ഒന്നല്ല. യുച്ഛ്യതെ, പക്ഷെ പറയാതിരിക്കുന്ന അങ്ങനെ. പിന്നെ പറയുന്നതിന്റെ താല്പര്യം കൊണ്ട് ഇതെല്ലാം നിഷേധിക്കപ്പെടുന്നത്, അത് അങ്ങനെ പറയുമ്പോൾ ഒന്നും കിട്ടത്തില്ലല്ലോ. എങ്ങനെ അത് മനസ്സിലാക്കും? ഈ പറയുന്നു ഒരു ശബ്ദം കൊണ്ടും വെളിപ്പെടുത്താൻ വയ്യാത്തത്, ഏകമെന്നോ അദ്വിതീയമെന്നോ പറയാൻ വയ്യാത്തത്, അങ്ങനെ എന്താ ഉള്ളത്? അങ്ങനെ പറയണമെങ്കിൽ പറയുന്നതിനെന്താ അടിസ്ഥാനം? അതിനാണ് ദൃഷ്ടാന്തം പറയുന്നത്. ഭൂമ സുഷുപ്തി, അവിടെ സംഖ്യാദികൾ കൊണ്ടൊന്നും വ്യവഹരിക്കാൻ വയ്യ, വ്യവഹരിക്കുന്നില്ല. സത്തെന്നോ അസത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ ഒന്നും പറയുന്നില്ല, പക്ഷെ അത് നിഷേധിക്കാൻ വയ്യ. അതേസമയം അവിടെ ബാക്കിയെല്ലാം നിഷേധിക്കുന്നുണ്ട്, ഒന്നിനെ നിഷേധിക്കാൻ കഴിയുന്നു. അവിടെ ബാക്കിയെല്ലാം നിഷേധിക്കപ്പെടുന്നു, അങ്ങനെ ഒരു സ്ഥാനം. അതെന്താ? അന്വേഷിച്ചു പോയാൽ അതാര്? താൻ തന്നെയാണ്. സുഷുപ്തി അന്വേഷിച്ചു പോയ എവിടെ? താൻ തന്നെയാണ്. അതാണ് ആ പറയുന്നത്. അതുകൊണ്ടാണ് ആ അതിലൂടെ ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നത്. വേറെ വഴിയിലും ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു വഴിക്കേ ഉള്ളൂ, കാരണം ഇത് മനസ്സുള്ളിടത്തല്ലേ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത് മനസ്സില്ലാത്തടമാണ്, മനസ്സില്ലാത്തടം ഒന്നേ ഉള്ളൂ, സുഷുപ്തി മാത്രം. അതുകൊണ്ടാണ് ആ ദൃഷ്ടാന്തം പറയുന്നത്. അതിന് വളരെ പ്രാധാന്യമുണ്ട് സുഷുപ്തി, ജാഗ്രത സ്വപ്നങ്ങളെക്കാളും അതിന് പ്രാധാന്യമുണ്ട്. കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഈ അദ്വൈതമെല്ലാം ശുദ്ധ അസംബന്ധമായിപ്പോയി, ഇതിനെ സമർത്ഥിക്കാൻ വേറെ ഒന്നും പറ്റില്ല. സമാധി ആണോന്ന് ചോദിച്ചു, സമാധി പോരാ. കാരണം സമാധി സർവ്വസാധാരണമാണ്. സമാധി ചിലരുടെ അവകാശവാദമാണ്, എനിക്ക് സമാധിയുണ്ട് നിനക്കില്ലെന്ന് പറയുന്ന, അതിനെ ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. അതിന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതൊരു നിഗൂഢശാസ്ത്രമാണ്. ഇതോ നിഗൂഢതകളെ കുറിച്ച് പറയുന്നു, ചിലർക്ക് മാത്രം കൈവശമാണ് ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതങ്ങനെയല്ല, ഇത് സർവ്വസാധാരണമാണ്. പ്രതിബോധ വിദിതം എന്ന് പറയുന്നത്, ഇവിടെ ബോധമുണ്ടോ അവിടെയെല്ലാം വിദിതമായിരിക്കുന്ന ഒന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒന്നിനെ ഇത് ചിലരുടെ അനുഭവമാണ്, ചില വ്യക്തികൾക്ക് മാത്രമുള്ളതാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സുഷുപ്തിയെ ദൃഷ്ടാന്തമായി പറയുന്നത്. അത് പ്രത്യേകിച്ച് ആർക്കും അവകാശപ്പെട്ട ഒന്നല്ല. ബ്രഹ്മം പ്രത്യേകിച്ച് ആർക്കെങ്കിലും അവകാശപ്പെട്ട ഒന്നാണ് അല്ലത്. അത് സർവജീവ സാധാരണമാണ്, ചരാചര സാധാരണമാണ്, ജഡ അജഡ സാധാരണമായിരിക്കുന്ന ഒന്നാണ്. അതിനാണ് അതിനെ ചൂണ്ടിക്കാണിക്കുന്ന അതാണ് എന്ന് പറയും ഭൂമ എന്ന് പറയും. അതിനോളം പ്രാധാന്യം ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നിനുമില്ല. നമ്മൾ നിസ്സാരമായി കരുതുന്നുണ്ടെങ്കിൽ അതിനോടും പ്രാധാന്യം വേറെ ഒന്നിനുമില്ല. സമാധിക്കില്ല. ഏവം ഭൂമിനേകസ്മിന്നേവ എത്രയേത് വിശേഷം. അതുകൊണ്ട് അതിനെ പറയും എത്ര. അത് ഒന്നേ ഉള്ളൂ. അവിടെ എത്ര എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അധികരണമൊന്നുമില്ല. പക്ഷെ അതിനങ്ങനെ പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ചർച്ച വരുന്നിടത്തെല്ലാം ഇവിടെ 6-ാം അധ്യായം മുതൽ ഇതുവരെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കും. ആ ചർച്ച അവിടെ കൊണ്ടുവന്ന് അതിനെ യോജിപ്പിക്കുന്നതെല്ലാം സുഷുപ്തിയിലാണ് തത്വമസിയെപ്പോലും. അത് ശ്രദ്ധിച്ചു നോക്കിയാലേ മനസ്സിലാകത്തു. അവിടെ അതിനെ യോജിപ്പിക്കുന്നു. അതുകൊണ്ട് എത്ര എന്ന് പറയുന്നതോ ഏകം ഏവ അദ്വിതീയം എന്നെല്ലാം പറയുന്നത് ഈ ശബ്ദങ്ങൾക്കെല്ലാം താല്പര്യം ഒന്നേ ഉള്ളൂ. എന്താണ് ആ ഭൂമാവിനെ അതിന്റെ പരമാർത്ഥ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുക. ശബ്ദം കൊണ്ട് പ്രകാശിപ്പിക്കാൻ കഴിയാത്ത ഒന്നിനെ ശബ്ദത്തിലൂടെ പ്രകാശിപ്പിക്കാനുള്ള ഒരു ശ്രമം. അപ്പൊ സ്വാഭാവികമായിട്ട് ശബ്ദം അവിടെ നിരാകരിക്കപ്പെടും. അവിദ്യാവസ്ഥായം അന്യദർശന അനുവാദേന ഭൂമന തത് അഭാവത്വ ലക്ഷണത്തിയ വിവക്ഷതത്വ അന്നാന്യ പശ്യതീതി വിശേഷം പറയുന്നു. അന്യമില്ല എന്നെന്തിനു പറഞ്ഞു? രണ്ടല്ല എന്നെന്തിനു പറഞ്ഞു? അത് അസത്തല്ല സത്താണെന്നെന്തിനു പറഞ്ഞു? പറയുന്നു അതെല്ലാം അവിദ്യാവസ്ഥായം അന്യദർശന അനുവാദ. ഈ അവിദ്യാവസ്ഥയുള്ള ഈ അനുഭവങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് എന്നുവെച്ചാൽ ഈ അവിദ്യാവസ്ഥയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖ്യമായിട്ട് ജാഗ്രത അനുഭവം. ഈ ജാഗ്രത അനുഭവങ്ങളെ സ്വപ്നം പോട്ടെ, അതിപ്പോ നമ്മുടെ മുമ്പിലില്ലല്ലോ. ഈ ജാഗ്രത അനുഭവങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് പറയുകയാണ്. ഈ ജാഗ്രത അനുഭവത്തിൽ എന്താ ഉള്ളത്? എത്ര എന്നിവിടെ പറയാം. അതിന് അന്യം എന്ന് പറയാം, ഏകോ എന്ന് പറയാം, ദ്വിതീയോ എന്ന് പറയാം, അദ്വിതീയോ എന്ന് പറയാം. ഇതെല്ലാം ജാഗ്രത വ്യവഹാരങ്ങൾ. ഈ ജാഗ്രതയുള്ള ഇതിനെ അനുവാദം ചെയ്തുകൊണ്ട് ഇതിനെല്ലാം വിടാതെ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ നിഷേധിച്ച് മറ്റൊന്നിനെ കാണിക്കുന്നു. അതാണ് ഭൂമ. ഈ രീതിയിലല്ലാതെ ഈ അദ്വൈതത്തെ പ്രകാശിപ്പിക്കാൻ വേറെ വഴിയില്ല. കാരണം ഇതിനെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശബ്ദമാണ്, ശ്രുതിയാണ്. ശ്രുതി സ്വയം ശബ്ദസ്വരൂപമാണ് ശ്രുതി. അപ്പൊ ശബ്ദം ഇതിനെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം വേറെ വഴിയില്ല. ഈ ജാഗ്രതത്തിൽ എന്തൊക്കെ അനുഭവങ്ങളുണ്ടോ അതിനെല്ലാം ഗ്രഹിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്നും വിലക്ഷണമായ ഒന്ന് എന്ന് പറയും, ഇതല്ലാത്ത ഒന്ന് എന്ന് സുഷുപ്തി എങ്ങനെയാ വർണ്ണിക്കുന്നത്? അതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. ഇതൊന്നും അല്ലാത്ത ഒന്ന് എന്നേ പറയാൻ പറ്റും.